محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, കിതാബ് തൗഹീദ് നാം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മുതലുള്ള അധ്യായങ്ങളിൽ മനുഷ്യൻ എങ്ങനെയാണ് കുഫറിൽ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്നത് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൊടുത്ത അധ്യായത്തിൽ നിന്ന് മനുഷ്യൻ കുഫറിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം അത് സ്വാലിഹ്യങ്ങളുടെ വിഷയത്തിൽ പരിധി വിട്ടതാണ്. അള്ളാഹു തആലയുടെ സ്വാലിഹ്യങ്ങളായ അടിമകളുടെ വിഷയത്തിൽ പരിധി വിട്ടതാണ് മനുഷ്യൻ ഷിർക്കിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ഭൂമിയിൽ ആദ്യമായി ഷിർക്ക് സംഭവിച്ചത്, ഇതെല്ലാം സാലിഹ്യങ്ങളുടെ വിഷയത്തിൽ പരിധി വിട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷമുള്ള ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ബാബു മാജാ മിന തഗ്ലീദി ഫീമൻ അബദ അല്ലാഹ ഇൻദ ഖബ്രിൻ റജുലിൻ സാലിഹ് ഫകൈഫ ഇദാ അബദഹു. ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു, ബാബു ജാ മിന തഗ്ലീദ് അഥവാ കടുത്ത ഭാഷയിലുള്ള ആക്ഷേപം വന്നിട്ടുള്ള അധ്യായം ആർക്കെതിരെ? ഫീമൻ അബദല്ലാഹ ഇൻദ ഖബരി റജുലിൻ സാലിഹ്, സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ഒരാൾക്കെതിരെ ശക്തമായ താക്കീത് വന്നിട്ടുള്ള അധ്യായം. ഫകൈഫ ഇദ അബദഹു, അപ്പോൾ ഒരാൾ ആ സാലിഹായ വ്യക്തിയെ ഇബാദത്ത് ചെയ്താൽ എങ്ങനെയായിരിക്കും? സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറിന്റെ അടുക്കൽ അള്ളാഹുവിനോട് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും അതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ലഅനത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ശാപം ഉണ്ടാകട്ടെ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനമായി മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഇൻഷാല്ലാ വരും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആ ഖബറിലുള്ള ആളോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ കാര്യമായിരിക്കും. അവരോട് എന്തുമാത്രമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചിട്ടുണ്ടായിരിക്കുക എന്നതാണ് അദ്ദേഹം തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ദീനുൽ ഇസ്ലാം നമുക്ക് നോക്കിയാൽ കാണാം, അതിൽ ഷിർക്കിലേക്ക് അതല്ലെങ്കിൽ അതേപോലെയുള്ള ഹറാമുകളിലേക്ക് എത്തുന്ന മുഴുവൻ മാർഗങ്ങളും കുട്ടിയടക്കാനുള്ള കാര്യങ്ങൾ അതിൽ സ്വീകരിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഷിർക്കിലേക്ക് എത്താനുള്ള വലിയ മാർഗമാണ് ഗുലു സാലിഹീൻ, സാലിഹീങ്ങളുടെ വിഷയത്തിൽ പരിധി വിടുക എന്ന് നമ്മൾ പറയുകയുണ്ടായി. അഥവാ അവരുടെ ഖബറുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഖബറിന്റെ അടുക്കൽ ഇഴ്ത്തിക്കാഫ് ഇരിക്കുക, ഭജനം ഇരിക്കുക, എന്നിട്ട് അവിടെ എന്തെങ്കിലും പുണ്യം പ്രതീക്ഷിക്കുക. അങ്ങനെ പിന്നീട് ആ ഖബറുമായി ബന്ധപ്പെട്ട് ഖബർ ആരാധന തന്നെ ആരംഭിക്കാനുള്ള കാരണം അതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ദീനുൽ ഇസ്ലാമിൽ അഥവാ ഖബറുമായി ബന്ധപ്പെട്ട ഖബറിന്റെ ഫിത്തന, ഖബറുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഈ ഫിത്തന, ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഈ കാര്യം, അതിനെ തടയിടാൻ ദീനുൽ ഇസ്ലാമിൽ പ്രധാനമായും രണ്ട് രൂപത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് ഖബറിന്റെ വിഷയത്തിൽ തന്നെ, അഥവാ ഖബർ തന്നെ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അഥവാ ഖബർ തന്നെ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ ഖബറടക്കി കഴിഞ്ഞാൽ ആ ഖബർ അതിന്റെ മുകൾ ഭാഗം അധികം ഉയർത്താൻ പാടില്ല എന്ന നിയമം ദീനുൽ ഇസ്ലാമിൽ കൊണ്ടുവന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഖബർ. അത് പിന്നീട് പ്രത്യേകമായി ആരാധിക്കപ്പെടാനോ അതല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേകമായ ഒരു ആരാധന ഭാവം അതിനോട് ഉണ്ടാകാനോ പാടില്ല. മറിച്ച് ഖബറിനെ സംബന്ധിച്ചിടത്തോളം അത് പരത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഭൂമിയിൽ നിന്നും അധികം ഉയർത്താൻ പാടില്ല. നമുക്കറിയാം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം അബുൽ ഹയ്യാജ് അൽ അസദി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾക്ക് കാര്യങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന അബുൽ ഹയ്യാജ് അൽ അസദി റഹിമഹുള്ളയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, അല അബഅസുക അല മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ താങ്കളെയും നിയോഗിക്കട്ടെയോ? അല്ല തദഅതിംസാലൻ ഇല്ലാ തമസ്ത വല ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത്തം, ഒരൊറ്റ പ്രതിമകളും അത് തുടച്ചു നീക്കാതെ അവിടെ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറുകളും അത് പരത്താതെ ബാക്കിയുണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ നോക്കൂ, അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച കാര്യം ഞാൻ നിന്നെ നിയോഗിക്കട്ടെ എന്നാണ് പറയുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിൽപ്പെട്ടതാണ് ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല എന്നുള്ളത്. അത് ഖബർ കെട്ടി ഉയർത്താനുള്ള അനുവാദം എത്രയാണുള്ളത്? ഒരാൾക്ക് ഒരു ഷാണ്, അഥവാ എത്രയാണോ നമ്മൾ ഖബറിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് അതിനപ്പുറത്തേക്ക് കെട്ടി ഉയർത്തുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് ദീനുൽ ഇസ്ലാമിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇത് സാധാരണക്കാർക്ക് എന്നോ സാലിഹ്യങ്ങൾക്ക് എന്നോ വ്യത്യാസമില്ല, എല്ലാവരുടെ ഖബറുകളും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രത്യേകം സാലിഹ്യങ്ങളുടേത് കണ്ടാൽ അത് കുഴപ്പമില്ല, അത് മാറ്റി വെച്ചോളൂ, അതല്ലാത്തത് പരത്തിക്കോളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാവരുടെ ഖബറുകളും അത് പരത്തുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കുറിച്ചും അത്രേ വന്നിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ വലിപ്പവും അത്രമാത്രമാണ്. ഒരു ചാണ് മുതൽ ഒരു മുഴം വരെ അതിനിടയിലുള്ള ഒരു അത്ര മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനോട് തന്നെയാണ് പണ്ഡിതന്മാർ ഖബറിനു മുകളിൽ എടുപ്പുണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുബ്ബ ഉണ്ടാക്കുന്നതും ഇതിനോട് തന്നെയാണ് ഖിയാസാക്കിയിട്ടുള്ളത്. കാരണം ഖബറിന് ഒരു ചെറിയൊരു ഒരു ചാണിൽ കൂടുതൽ പോലും പാടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിലേക്ക് എടുപ്പും അതിനു മുകളിൽ കുബ്ബയും ഒക്കെ ഉണ്ടാക്കുക? അത് അതിനേക്കാളും വലിയ കടുത്ത കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കുബ്ബ അതിന് താഴെയുള്ള ആളെ ഇബാദത്തിന് വേണ്ടി ക്ഷണിക്കുന്നതാണ്, അതിനുള്ള അടയാളമായിട്ട് നിലകൊള്ളുന്നതാണത്. മസ്ജിദുകൾക്ക് മിനാരമുള്ളത് പോലെ ആ മിനാരം മസ്ജിദിലേക്ക് ആളെ ക്ഷണിക്കുകയാണ്, അവിടെ വന്ന് ഇബാദത്ത് ചെയ്യാം. അതുപോലെ ഈ കുബ്ബകൾ അത് ആ ഖബറിലേക്ക് ആളെ ക്ഷണിക്കുകയാണ്, അതിന് താഴെയുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുബ്ബകൾ എന്നുള്ളത്. അതുകൊണ്ട് ഈ കുബ്ബകൾ എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമികമല്ല, മറിച്ച് അത് ഇതിൽ തന്നെയാണ് പെടുന്നത്. പരത്തപ്പെടേണ്ടതായ ഒഴിവാക്കപ്പെടേണ്ടതായ കാര്യത്തിൽ തന്നെയാണ് കുബ്ബകളും വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ എഴുതുന്നത് പോലും നിരോധിച്ചിട്ടുണ്ട്. ആളുകളെ പണ്ടൊക്കെ പുകഴ്ത്തിക്കൊണ്ടും അവരെ കുറിച്ച് പാടി പുകഴ്ത്തിയും ഓരോ കബീലകളിൽപ്പെട്ട ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ അവരെ കുറിച്ച് മദ്ഹെഴുതിയിട്ടും പുകഴ്ത്തിയിട്ടൊക്കെ ഖബറിൽ എഴുതി വെക്കും. അങ്ങനെ എഴുതുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഇബ്നു മാജയിലുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുക്തബ അലൽ ഖബരി ശൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് മുകളിൽ വല്ലതും എഴുതുന്നത് നിരോധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ അടയാളം എന്നുള്ള നിലക്ക് മാത്രം ഒരു പേരോ മറ്റോ എഴുതുകയാണ് എങ്കിൽ അത് വലിയ തെറ്റില്ല. ഒരാളൊരു പേര് മാത്രം എഴുതുന്നു ഒരു തിരിച്ചറിയുന്നതിന് വേണ്ടി, അത് തെറ്റില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് ആളുകളുടെ മുഴുവനും കുടുംബ പരമ്പരയും അതുപോലെ ആളുകൾ ചെയ്ത വലിയ ഖിദ്മത്തുകളും ഇതൊക്കെ അവിടെ എഴുതി വെക്കുക എന്നുള്ളത് അത് പിന്നീട് ഒരു ആരാധനയിലേക്ക് മാറാനുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് കാണാൻ സാധിക്കും. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എടുത്തു നോക്കിയാലും കാണാം. അല്ല, ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ വാക്കുകളാണ്, രണ്ട് അവിടുത്തെ പ്രവൃത്തികളാണ്. അവിടുത്തെ പ്രവൃത്തി എടുത്തു നോക്കിയാൽ അവിടുത്തെ ജീവിതകാലത്ത് അവിടുന്ന് വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്, ഹാജറ, അവിടുന്ന് ഖദീജ, അവൾ മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിനെ കെട്ടിയുയർത്തിയിട്ടില്ല, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായി കണക്കാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം ചെറിയ മോനാണ്, മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒരു ഖബർ ഉണ്ടാക്കിയിട്ടില്ല, സാധാരണ മുസ്ലിമീങ്ങൾക്കുള്ള ഖബർ തന്നെയാണ്. അതുപോലെ തന്നെ പെൺമക്കളായ റുഖയ്യയും ഉമ്മു കുൽസുവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഉഹുദിൽ ഇന്നും കാണാൻ സാധിക്കും, അവിടെ ഉയർത്തിക്കെട്ടിയിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അതുപോലെ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പക്കാരായ സഹാബത്ത് ഇവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അത് ശുഹദാക്കളായ യുദ്ധത്തിലാകട്ടെ അല്ലാത്തതാകട്ടെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ ഖബർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉയർത്താൻ പറഞ്ഞിട്ടില്ല. ആ ഇന്നയാള് അറിയപ്പെടേണ്ടതായ ഒരു സാലിഹായ വ്യക്തിയാണ്, അതുകൊണ്ട് അവരുടേത് കുറച്ച് ഉയർത്തിക്കോളൂ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല, അവിടുന്ന് ചെയ്തിട്ടില്ല. മറിച്ച് എല്ലാവരുടെ ഖബറുകളും അത് ഒരുപോലെയാണ്. അത് ദീനിന്റെ ഒരു മഖാസിദു ശരിഅയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദീനിന്റെ അടിസ്ഥാന താല്പര്യത്തിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. മനുഷ്യർമാർ അവർ എല്ലാവരും ഒരേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവർ കണക്കാക്കിയിട്ടുള്ളത്. ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ ആളുകൾ പോയാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഖബറിലും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആളുകൾ വേർതിരിക്കപ്പെടുന്നത് അത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് അറിയാം. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ന് പല ഇതേപോലെയുള്ള രാജ്യങ്ങളിലും ഇസ്ലാമിക ഭരണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിൽ പോലും ചിലയിടത്തൊക്കെ ഇതിനെതിരായിട്ട് കാണാൻ പറ്റും. ഇന്നും പ്രത്യേകിച്ചും ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനും ഇങ്ങനെയുള്ള പല പാകിസ്ഥാനും പോലെയുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഷിർക്കുകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥയും വിഭിന്നമല്ല. അഥവാ ഇസ്ലാമിക രാജ്യത്ത് പോലും അത് കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് വലിയ പ്രയാസം. അഥവാ ഖബറുകൾ ഓരോരുത്തരുടെ വലിയ വലിയ കുടുംബക്കാരുടേതും കബീലതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലിയ ഖബറായിരിക്കും, വലിയ എടുപ്പുകളും അതിൻ്റെ ഭംഗിയൊക്കെ വ്യത്യാസമുണ്ടാകും. ഒരു സാധാരണക്കാരനാണെങ്കിൽ അതിൻ്റെ ഖബറിൻ്റെ രീതിയൊക്കെ സാധാരണ ആയിരിക്കും, ചിലപ്പോൾ തീരെ എടുപ്പ് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പണവും പ്രശസ്തിയും അതുപോലെ നാട്ടിലുള്ള പ്രാധാന്യമൊക്കെ അനുസരിച്ചിട്ട് ഖബറുകൾ വ്യത്യാസമാക്കി അതിനെ രൂപത്തിൽ ചെയ്യുക അല്ലേ. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് ഷറഇനെതിരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷറഇനോട് യോജിക്കുന്ന ഏറ്റവും നല്ല മക്ബറ ഏതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണിക്കാൻ ഇന്നുമുണ്ട്. മദീനയിലുള്ള ബഖി, ആ ബഖിയിലേക്ക് നോക്കിയാൽ മതി. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഹാജർ യോഗ്യയുള്ള ഖദീജ യോഗ്യയുള്ള ബാക്കിയെല്ലാ ഭാര്യമാരുടെ ഖബറുകളും അവിടെയാണ്. ധാരാളം സഹാബത്തിന്റെ ഖബർ അവിടെയാണ്. വലിയ വലിയ ഇമാമിയങ്ങളുടെ മദീനയിൽ ജീവിച്ച് മരണപ്പെട്ട ആളുകളുടെ ഖബറുകൾ അവിടെയാണ്. അതിലൊന്നുപോലും ഒന്നും ഉയർത്തിയിട്ടില്ല, എല്ലാം പരത്തിയിട്ടാണ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു പ്രമാണിയായ മനുഷ്യൻ മരിച്ചാലും, ഒരു അമീറിന്റെ കുടുംബത്തിലുള്ള ഒരാൾ മരിച്ചാലും, സാധാരണക്കാരൻ മരിച്ചാലും, എല്ലാ ആളുകൾക്കും ഒരേപോലെയാണ്. ഒരു വ്യത്യാസവും അവിടെ കാണാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഉടുപ്പിലോ അതിൽ വെക്കുന്ന അടയാളത്തിലോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ആയിരിക്കണം മുസ്ലിമീങ്ങളുടെ ഖബറുകൾ, അത് അങ്ങനെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് രൂപത്തിലാണ് ഷറഇൽ ഇത്തരത്തിലുള്ള ഖബറാരാധനക്കെതിരെ ഷറഇൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്, ആളുകൾ അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ. ഒന്ന്, ഖബറിന്റെ വിഷയത്തിൽ തന്നെ അത് കെട്ടിയുയർത്താൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ തന്നെ അങ്ങനെയാണ്. നമ്മളിത് പറയുമ്പോൾ ചില ആളുകൾ അത് വഹാബികളുടെ ദീനാണ്, അത് നമ്മുടെ ദീനല്ല എന്നൊക്കെ പറയുന്നതായി കാണാൻ സാധിക്കും. ഇമാം ഷാഫിയുടെ മദ്ഹബിലേക്ക് ചേർത്ത് പറയുന്ന ആളുകളാണ് കൂടുതലായി നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത്. എന്നാൽ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം വളരെ പ്രസിദ്ധമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ലുമ്മിലൊക്കെ അദ്ദേഹം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. വഹിബ്ബു അല്ലാ യുസാദ ഫിൽ ഖബരി തുറാബുൻ മിൻ ഗൈരിഹി വലൈസ ബി അൻ യകൂന ഫീഹി തുറാബുൻ മിൻ ഗൈരിഹി ബസ്. മണ്ണ് ഖബറിൽ, അതിൽ കൂടുതൽ മണ്ണ് ചേർക്കാതിരിക്കലാണ് എനിക്കിഷ്ടം. അതായത് ഖബർ തുറന്നതിന് ശേഷം ആളുകളെ മയ്യത്ത് വെച്ചിട്ട് അതിൽ കൂടുതൽ മണ്ണ് ചേർക്കാതിരിക്കലാണ് എനിക്കിഷ്ടം. കൂടുതൽ മണ്ണ് ചേർന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് അത് പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം തന്നെ പറയുന്നു, അത് ഇദാ സീദ ഫീഹി തുറാബുൻ മിൻ ഗൈരിഹി ഇർതഫഅ ജിദ്ദൻ. കാരണം അതിൽ മണ്ണ് പുറത്തുനിന്ന് കൂട്ടിയാൽ ഖബറിന്റെ വലിപ്പം കൂടിപ്പോകും, അത് കൂടിപ്പോകും. അതുകൊണ്ടാണ് മണ്ണ് പുറത്തുനിന്ന് വേറെ കൂട്ടണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം. വഇന്നമാ ഉഹിബ്ബു അൻ ഉഷഖിസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു വഉഹിബ്ബു അല്ലാ യുബ്ന. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു ചാണോ അതിനടുത്തോ ഖബർ ഉയർത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നതോ തേപ്പ് നടത്തുന്നതോ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് ഇമാം ഷാഫിഇ റഹിമഹുള്ളയാണ്. വലാ യുജസ്സു ഫഇന്ന ദാലിക യുഷ്ബിഹു സീനത വൽ ഖുയല. കാരണം അതിൽ തേപ്പുണ്ടാക്കുന്നതും അലങ്കാരം ഉണ്ടാക്കുന്നതൊക്കെ അത് അഹങ്കാരികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന്റെ ലക്ഷ്യമാണ്. കാരണം മരണം അതിനു വേണ്ടിയിട്ടല്ല. വലൈസൽ മൗതു മൗദിഉൻ വാഹിദൻ മിൻഹ. അങ്ങനെ അഹങ്കാരം കാണിക്കേണ്ടതോ അല്ലെങ്കിൽ അലങ്കാരം കാണിക്കേണ്ടതോ സന്ദർഭമല്ല മരണം എന്നുള്ളത് അല്ലെങ്കിൽ ഖബർ എന്നുള്ളത്. വലം അറ ഖുബൂർ അൽ മുഹാജീന വൽ അൻസാർ മുജസ്സസ. ഞാൻ മദീനയിൽ മുഹാജിറുകളുടേതോ അൻസാരികളുടേതോ ഒരാളുടെ ഖബർ പോലും ഇങ്ങനെ തേച്ച് ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുബ്ന അൽ ഖുബൂർ ഔ തുജസ്സസ്. ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും അതിൽ കുമ്മായം ചേർക്കുന്നതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഷാഫി റഹിമഹുള്ള പറയുകയാണ്, വഖദ് റഅയ്തു മിൻഹ മിനൽ വുലാതി മൻ യഹ്ദിമു ബക്ക മാ യുബ്ന ഫീഹ വലം അറൽ ഫുഖഹാ യഈബുന ദാലിക്. ഞാൻ മക്കയിലുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കെട്ടിയുയർത്തിയിരുന്ന ചില ഖബറുകൾ ഉണ്ടായിരുന്നു. കാരണം ഇമാം ഷാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കഴിഞ്ഞു വന്ന ആളല്ല, അഥവാ ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണ്, 300 വർഷമൊക്കെ ശേഷമാണ് അല്ലെങ്കിൽ 200 വർഷമൊക്കെ ശേഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചില ആളുകൾ ചില മുഖാലഫാത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ചില ഖബറുകളൊക്കെ ഉയർത്തപ്പെട്ടതുണ്ടായിട്ടുണ്ട്. അത് മക്കയിലുള്ള ഭരണാധികാരികൾ അങ്ങനെ ഖബറിന്മേൽ നിർമ്മിക്കപ്പെട്ടതെല്ലാം തകർത്ത് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായ ഫുഖഹാക്കൾ ആരും തന്നെ അതിനെതിർക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫി റഹിമഹുള്ളയാണ് പറയുന്നത്. അതുകൊണ്ട് ഇമാം ഷാഫി ഇമാമിങ്ങളുടെ മദ്ഹബിനെതിരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഏറ്റവും കുറഞ്ഞത് ഇമാമിങ്ങളുടെ നിലപാടുകളെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇമാം നവവി റഹിമഹുള്ളാഹ് ഈ വിഷയത്തിൽ ധാരാളമായി സംസാരിച്ചത് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ നമുക്ക് പിന്നീടത് പറയാം. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞു, ഖബർ കെട്ടി ഉയർത്തുക എന്നതിനെ വിലക്കിക്കൊണ്ടാണ് ശറഇൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷിർക്കിനെ കെട്ടിയടച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത് ഹുവമായ തഅല്ലഖു ബിജഅലിഹ മൗളിഅല്ലിൽ ഇബാദ, അത്തരം അത്തരം ഖബറുകൾ അത് കെട്ടി ഉയർത്തിയതാകട്ടെ അല്ലാത്തതാകട്ടെ അവിടെ വെച്ച് ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അത് നിസ്കാരമാകട്ടെ, റുക്കുവും സുജൂദും ഒക്കെയുള്ള നിസ്കാരമാകട്ടെ, അതല്ലാത്ത മറ്റ് ഇബാദത്തുകളാകട്ടെ, ഖബറിന്റെ അടുക്കൽ വെച്ച് സുജൂദ് ചെയ്യാൻ പാടില്ല, ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല. അതൊരു ഖബറായാലും ശരി, ധാരാളം ഖബറാണെങ്കിലും ശരി, അതിന് ഖബറിന് മുകളിൽ സുജൂദ് ചെയ്യുന്നതാണെങ്കിലും ശരി, ഖബറിലേക്ക് തിരിഞ്ഞ് ചെയ്യുന്നതാണെങ്കിലും ശരി, ഖബർ നമ്മൾ ഇടതു ഭാഗത്തുള്ളതായാലും ശരി, വലതു ഭാഗത്തുള്ളതായാലും ശരി, ഖബർ നമ്മുടെ മുന്നിലാകട്ടെ പിന്നിലാകട്ടെ, ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് അള്ളാഹുവിനുള്ള ഇബാദത്ത് പോലും അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അതാണ്, അൽ അർളു കുല്ലുഹ മസ്ജിദ്, ഭൂമി മുഴുവനും മസ്ജിദാണ്, ഒരാൾക്ക് എവിടെ വേണമെങ്കിലും സുജൂദ് ചെയ്യാം. ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം, ടോയ്ലറ്റുകളും അതുപോലെ തന്നെ മഖ്ബറകളും അവിടെ പാടില്ല. ഭൂമി മുഴുവനും മസ്ജിദാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മഖ്ബറയിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് അത്തരം ഖബറുള്ള സ്ഥലങ്ങളിൽ പോയി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അത് വൻ പാപമാണ്, വൻ പാപമാണ്, അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നും വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ നാല് മദ്ഹബിന്റെ ഇമാമുകൾക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അഥവാ ഖബറുള്ള സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യുക, അവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക അത് പാടില്ല എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നഹ അനി അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അനി സ്സലാത്തു ഫിൽ മഖ്ബറ, മഖ്ബറയിൽ നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാം, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്സലാത്തി ബൈനൽ ഖുബൂർ, അതിന് ഖബറിലേക്ക് വേണമെന്നില്ല, ഖബറിന്റെ ഇടയിൽ നിസ്കരിക്കുന്നതും പാടില്ല. ഒരു ഒരാളുടെ വലതുഭാഗത്ത് ഖബറുണ്ട്, ഇടതുഭാഗത്ത് ഖബറുണ്ട്, അതിനിടയിൽ അവൻ ഖബറില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കുന്നത് പോലും പാടില്ല. വലതുഭാഗത്തും ഖബറുണ്ട്, ഇടതുഭാഗത്തും ഖബറുണ്ട്, അതിനിടയിൽ ഖബറില്ലാതെ നിസ്കരിക്കുന്നത് പോലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സുജൂദും റുക്കുവും ഒക്കെ ഉള്ള നിസ്കാരം, അതെന്തിനാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത്? കാരണം അവിടെ ഒരു അളവുള്ള ഒരു കാര്യമുണ്ട്, സലാത്തുൽ ജനാസ. ഒരാൾക്ക് മയ്യത്ത് നിസ്കാരം വേണമെങ്കിൽ ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കാം. ഖബറിന്റെ അടുക്കൽ പോയി ഏത് ഖബറിന് ഏത് മയ്യത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ഖബറിലേക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരാൾക്ക് നിസ്കരിക്കാം. കാരണം അത് അനുവദിക്കപ്പെടാനുള്ള കാരണം അതിൽ റുക്കൂവില്ല, സുജൂദില്ല, അതുകൊണ്ടാണ്. എന്നാൽ റുക്കൂവും സുജൂദും ഉള്ളതായ നിസ്കാരങ്ങൾ അത് ഖബറുള്ള സ്ഥലത്ത് പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നത് പോലും പാടില്ല, ഖബറിന്റെ മേലെ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് ഇരിക്കുന്നത് പോലും വിലക്കിയിട്ടുണ്ട്. ലാ തജ്ലിസു അലൽ ഖുബൂർ വലാ തുസല്ലു ഇലൈഹ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. നിങ്ങൾ ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനും പാടില്ല. എന്താണ് പിന്നെ ഇതിന്റെ മറുപടി പറയാനുള്ളത്? വളരെ കൃത്യമാണ്, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു സംഭവം കാണാം. അദ്ദേഹം പറയുകയാണ്, ഖുംതു യൗമൻ ഉസല്ലി വബൈന യദൈ ഖബറുൻ ലാ അശ്അറു ബിഹി, ഞാൻ ഒരിക്കൽ നിസ്കരിക്കുകയായിരുന്നു. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഒരു ഖബർ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഞാനത് കണ്ടിട്ടില്ല. ഫനാദാനി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, അദ്ദേഹം ദൂരെയാണുള്ളത്, അൽ ഖബർ അൽ ഖബർ, ഖബറുണ്ട് ഖബറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വളരെ ദൂരത്തു നിന്ന് ഒച്ച വിളിച്ച് പറയുകയാണ്. ഫലനന്തു അന്നഹു യഅനി അൽ ഖമർ, ഞാൻ വിചാരിച്ചു ഖമർ എന്നാണ് പറയുന്നത് അഥവാ ചന്ദ്രൻ എന്നാണ് പറയുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. ഫഖാല ലി ബഅലു മൻ യലീനി, എന്റെ അടുത്തുള്ള ചില ആളുകൾ പറഞ്ഞു, ഇന്നമാ യഅനി അൽ ഖബർ, ഖബർ എന്നാണ് പറയുന്നത്, ഖമർ എന്നല്ല ഖബർ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഫതനഹൈതു അൻഹു, അങ്ങനെ ഞാൻ അതിൽ നിന്നും മാറി നിന്നു എന്നാണ്. ചില റിവായത്തിൽ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും, അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് ഉമർ അല്ലാഹു അൻഹു അൽ ഖബർ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഖമറാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം നിസ്കാരത്തിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി, എന്താണ് ചന്ദ്രനെ കുറിച്ച് എന്തോ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഉമർ അല്ലാഹു പറഞ്ഞു, ഇന്നമ അഖൂലു അൽ ഖബർ, ഞാൻ ഖബർ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ലാ തുസല്ലി ഇലൈഹി, അതിലേക്ക് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് മാറി നിസ്കരിച്ചു. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് ഞാനത് കണ്ടിട്ടില്ല, കാണാതെയാണ് നിസ്കരിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഗൗരവം നോക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അടുത്തു വന്ന് സമാധാനത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പറയാമെന്നല്ല വിചാരിച്ചത്, മറിച്ച് ദൂരത്ത് ഒച്ചത്തിൽ വിളിച്ചു പറയാണ്, ഖബറുണ്ട് ഖബറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. അപ്പോൾ അവിടെ ഖബറിനെ ഇലാഹാക്കിയെന്നോ അല്ലെങ്കിൽ ഖബറിനെ പ്രാർത്ഥിച്ചോ ഇതൊന്നും ചോദിച്ചിട്ടില്ല. കാരണം എന്താക്കിയാലും നീ ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിച്ചാലും ശരി അല്ലെങ്കിലും ശരി, നീ അവിടെയുള്ള ആളുകൾ ഇലാഹ എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, അതൊക്കെ ബാത്തിലാണെന്ന് വിശ്വസിച്ചാലും ശരി, അവിടെ പോയി നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ചില തൗഹീദുള്ള ആളുകൾക്ക് പോലും ഇത് പറഞ്ഞാൽ തിരിയാത്ത അല്ലെങ്കിൽ അത് കൃത്യമായി പാലിക്കാത്തത് കാണാൻ സാധിക്കും. ചില യാതൊരു ഇതുമില്ലാതെ ഖബറൊക്കെ ഉള്ള പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ല, നമ്മളതിന് ഖബറിനോട് പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ, നമ്മൾ നിസ്കരിക്കുന്നല്ലേ എന്നാണ് പറയുന്നത്. അവിടെ നിസ്കരിക്കുന്നത് പോലും പാടില്ല. അള്ളാഹു തആലക്ക് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുന്നത് പോലും ഖബറുള്ള മസ്ജിദുകളിൽ ഖബറുള്ള സ്ഥലങ്ങളിൽ അത് പാടില്ല. അപ്പൊ പിന്നെ അവരോട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിന്റെ അടുത്ത വകുപ്പാണ്, കടുത്ത ഷിർക്കാണ്. അവിടെ പോയി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് പോലും പാടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഷറഇൽ ഒന്ന് ഖബറ് തന്നെ കെട്ടിയുയർത്താൻ പാടില്ല എന്ന് നിയമം വന്നു. പിന്നീട് ഖബറിലുള്ള അത് ഉയർത്തിയതാകട്ടെ അല്ലാത്തതാകട്ടെ അവിടെ വെച്ചിട്ടുള്ള ഇബാദത്തുകൾക്കും ഷറഇൽ വിലക്ക് വന്നു. ഇത് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മുൻഗാമികൾ തന്നെ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം നസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹം രചിച്ചിട്ടുള്ള ആദ്യത്തെ കിതാബ് ഈ വിഷയത്തിലാണ്, തഹദീറു സാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂർ മസാജിദ്, അഥവാ സുജൂദ് ചെയ്യുന്നവനെതിരെയുള്ള താക്കീത്, അഥവാ ഖബറിന്റെ അടുക്കൽ പോയി മസ്ജിദാക്കി അവിടെ സുജൂദ് ചെയ്യുന്നതിനെതിരെയുള്ള താക്കീത് എന്ന് പറഞ്ഞ അദ്ദേഹം ധാരാളം നഖലുകൾ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളും മുൻഗാമികളുടെ കൗലുകളുമെല്ലാം അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഇത് ഇത്രയും തെളിവുകൾ വളരെ മുഹക്കമായ വളരെ കൃത്യമായ സഹീ മുസ്ലിമിലും ഒക്കെ വന്നിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കൗലുകളും അതുപോലെ ഇമാമിങ്ങളുടെ കൗലുകളും ഇമാം ഷാഫിയുടേതും ഇമാം നവവി റഹിമുള്ളതൊക്കെ കൃത്യമായി നമ്മൾ കൊടുത്താലും ചില ആളുകൾ അഥവാ സംശയമുണ്ടാക്കുന്ന ആളുകൾ ശുബഹത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അവർ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. അതിൽപ്പെട്ടതാണ് അവർ ഖുർആനിലുണ്ടല്ലോ സൂറത്തുൽ കഹ്ഫിൽ ഖാല അല്ലദീന ഗലബു അല അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അഥവാ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ ആളുകൾക്ക് ആരാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പിന്നീട് അള്ളാഹു തആല തിരിച്ചറിയാനുള്ള മാർഗമുണ്ടാക്കി, ആളുകൾക്ക് മനസ്സിലായി ഇവരിങ്ങനെ കുറെ വർഷങ്ങൾ മുമ്പ് ജീവിച്ച ആളുകളാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം അവരുടെ കാര്യത്തിൽ എന്നൊക്കെ പല അഭിപ്രായങ്ങളും വന്നു. ചില ആളുകൾ പറഞ്ഞു ഫഖാലുബ്നു അലൈഹിം ബുന്യാന, നമുക്ക് അവരുടെ അവർക്ക് വേണ്ടി വല്ല കെട്ടിടം ഉണ്ടാക്കാം. ചില ആളുകൾ പറഞ്ഞു, അവർ പറഞ്ഞതാണ് ഖാലല്ലദീന ഗലബു അല അംരിഹിം, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ വിലയുള്ള അവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ പ്രാബല്യം നേടിയ ആളുകൾ, അത് വിഷയങ്ങളിലൊക്കെ ഒരു അധികാരമുള്ള ആളുകൾ, അവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമുക്ക് അവരുടെ മേലെ ഒരു പള്ളി നിർമ്മിക്കുക ചെയ്യാം, അവർക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സാലിഹ്യങ്ങളുടെ പേരിൽ അങ്ങനെ പള്ളി നിർമ്മിക്കുന്നത് അത് ഖുർആനിൽ തന്നെ തെളിവുണ്ട് എന്നാണ് പറയുന്നത്. അവർ പറയും ഇത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ശരീഅത്താണ്, മുമ്പുണ്ടായിരുന്ന ശരീഅത്ത് നമുക്കും ശരീഅത്താണ് എന്നൊക്കെ അവർ പറയും. അതുകൊണ്ട് അവർ മസ്ജിദായി സ്വീകരിച്ചു, അതുകൊണ്ട് നമുക്കും അതുപോലെ മസ്ജിദായി സ്വീകരിക്കാം, അവരുടെ പേരിൽ കെട്ടി ഉണ്ടാക്കാം, അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള മറുപടികൾ നമുക്ക് രണ്ട് രൂപത്തിലാണ്. ഒന്നാമതായിട്ട് ഇത് മുൻഗാമികളുടെ ശരീഅത്താണ് എന്ന് പറഞ്ഞാൽ പോലും ആ ശരീഅത്തിലുള്ളത് ഒരു നബിയുടെ പ്രവർത്തനം അതിലില്ല. മുൻഗാമിയായ ഒരു ശരീഅത്ത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അവിടെ അവർക്കുണ്ടായിരുന്ന ഏതെങ്കിലും നബി ചെയ്തൊരു പ്രവൃത്തിയായിരിക്കണം, അങ്ങനെ ഒരു പ്രവൃത്തി അതിൽ പറയുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു നബി ഉണ്ടായിരുന്നു എന്നിട്ട് അത് നബി അത് അംഗീകരിച്ചു എന്നും അത് പറയുന്നില്ല. ആയത്തിൽ അങ്ങനെ യാതൊരു സൂചനയുമില്ല, മറിച്ച് അവിടെ സംഭവിച്ച കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്നതാണ്. അഥവാ അസ്ഹാബുൽ കഹ്ഫ് അത്രയും പ്രയാസപ്പെട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളുകളാണ്. അവസാനം ആളുകൾ അവരെ പുകഴ്ത്തി ഈ രൂപത്തിൽ അവർക്ക് വേണ്ടി മസ്ജിദ് തന്നെ പണിയണമെന്ന അവസ്ഥയിലേക്ക് എത്തി. ആ വ്യത്യാസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറഞ്ഞു തന്നത്. അതല്ലാതെ അതിലൊരു നമുക്ക് ശരീഅത്തായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉമ്മത്തിലൊരു ശരീഅത്തായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ല, ജനങ്ങളുടെ പ്രവൃത്തിയായിട്ട് എടുത്തു പറഞ്ഞതാണ്. ജനങ്ങളുടെ പ്രവൃത്തി ഇന്ന് പോലും എങ്ങനെയാണ് തെളിവാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുള്ള ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് തെളിവാകും? ഇല്ല. അപ്പൊ പിന്നെ കൈന ശരീഅത്തിൽ എങ്ങനെയാണ് തെളിവാകുന്നത്? ജനങ്ങളുടെ പ്രവൃത്തി ഒരു കാലഘട്ടത്തിലും അത് തെളിവാകുകയില്ല. അമ്പിയാക്കളുടെ പ്രവൃത്തി അതാണ് തെളിവാകുക, അവർ ചെയ്യുന്നതും അവർ അംഗീകരിക്കുന്നതും. അതല്ലാതെ ജനങ്ങളുടെ പ്രവൃത്തി ഒരിക്കലും തെളിവാകുകയില്ല. മാത്രവുമല്ല ചില മുഫസ്സിറുകൾ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ആളുകൾ മുശ്രിക്കുകളാണ്, അവരാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് കാണാം. ചിലർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ വളരെ ലാഹിറാണ്, ആയത്തിന്റെ വ്യക്തമായ കാര്യമാണ്, ആരാണ് ഇത് ചെയ്തിട്ടുള്ളത്? അഹ്ലുൽ ഗലബത്തി വൽ ഖുവ, കാര്യപ്രാപ്തി ശക്തിയൊക്കെ ഉള്ള ആളുകളാണ്. അഥവാ പറഞ്ഞാൽ അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഭരണാധികാരികളൊക്കെ തുല്യമായ അല്ലെങ്കിൽ അവരെ പോലെയുള്ള ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അഹ്ലുൽ ഇൽമോ അല്ലെങ്കിൽ ഇത്തിബാഇന്റെ ആൾക്കാരോ അല്ല, പണ്ഡിതന്മാരോ സുന്നത്തു പിൻപറ്റുന്ന ആളുകളോ അല്ല. കാരണം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാലല്ലദീന ഗലബു അല അംരിഹി, കാര്യപ്രാപ്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ അതിനെതിരെ നിയമങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞു, അഥവാ അവർ പറഞ്ഞതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഉദാഹരണത്തിന്, ഒരു ഭരണാധികാരി, മുസ്ലിം ഭരണാധികാരി ഒരു ഇസ്ലാമിക രാജ്യത്ത് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു, എന്തെങ്കിലും ഒരു കാര്യം, ഹറാമായ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നു, അതൊരിക്കലും ദീനിൽ തെളിവാകുകയില്ല. കാരണം ദീനിൽ അത് അംഗീകരിക്കുന്നില്ല. ഒരു ഭരണാധികാരി കൊണ്ടുവന്നു എന്നുള്ളത് ഒരിക്കലും തന്നെ ദീനിൽ ഒരു തെളിവല്ല. അതുകൊണ്ട് അന്ന് കഴിവുള്ള ഈ അഹ്ലുൽ ഗലബത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ, അവരൊരു മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും തന്നെ ദീനിൽ തെളിവല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അത് മുമ്പുള്ള ശരീഅത്ത് ഉള്ളതാണ് എന്ന്, ശരീഅത്തിൽ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക, അഥവാ ഏതെങ്കിലും നബിമാരോ മറ്റോ അംഗീകരിച്ച ഒരു കാര്യമാണ് സാലിഹ്യങ്ങളുടെ മേൽ മസ്ജിദ് ഉണ്ടാക്കുക എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പോലും ഉലമാക്കൾക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ്, മുമ്പ് ശരീഅത്തിൽ ഉണ്ടായ ഒരു കാര്യവും നമ്മുടെ ശരീഅത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീഅത്തിലുള്ളതാണ് സ്വീകരിക്കേണ്ടത്. എതിരില്ലാതിരിക്കുമ്പോഴാണ് മുൻപത്തെ ശരീഅത്തിലുള്ളത് അത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീഅത്തുമായി ഏറ്റുമുട്ടിയാൽ, നമ്മുടെ ശരീഅത്തിലുള്ള നിയമവും ആ ശരീഅത്തിലുള്ള നിയമവും തമ്മിൽ വ്യത്യാസമുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, നമ്മുടെ ശരീഅത്തിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ മുൻ ശരീഅത്തിൽ അങ്ങനെ മസ്ജിദ് ഉണ്ടാക്കാമെങ്കിൽ, എടുപ്പുണ്ടാക്കുന്നത് അനുവദനീയമാണ് എങ്കിൽ നമ്മുടെ ശരീഅത്തിൽ വളരെ വ്യക്തമാണ്. അതിനുള്ള തെളിവുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകൾ. അതിലെല്ലാം തന്നെ ഖബറിന്മേൽ കെട്ടി ഉണ്ടാക്കാൻ പാടില്ല, കുമ്മായം തേക്കാൻ പാടില്ല, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഈ ആയത്ത് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് ഖുർആനിലെ ആയത്താണ്, ഇത് പിൻകാലത്ത് സംഭവിച്ചതല്ല, ഖുർആനിലെ ആയത്താണ്, ഈ ആയത്ത് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഖബർ കെട്ടിയുയർത്തിയതായിട്ട് ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഖബർ കെട്ടിയുയർത്താമെങ്കിൽ നബിയും സഹാബത്തും ഒക്കെ അത് ചെയ്യണമായിരുന്നു. അവിടുത്തെ വേണ്ടപ്പെട്ടവർ മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് സഹാബത്ത്, അങ്ങനെ ആരും ചെയ്തിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ഭൂമിയിൽ നിന്നും ഒരു ചാണിനേക്കാൾ അല്പം അത്രേ ഉയർന്നിട്ടുള്ളൂ എന്നുള്ളത് അത് അന്ന് കണ്ട ആളുകൾ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് അവർ കൊണ്ടുവരുന്ന മറ്റൊരു ശുബഹത്താണ്, അഥവാ ഒന്ന് ഖുറാനിൽ നിന്ന് കൊണ്ടുവന്നു, അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. അതുപോലെ സുന്നത്തിൽ നിന്ന് അവർ കൊണ്ടുവരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് മൂന്ന് കാര്യത്തിൽ അവർ മൂന്ന് ശുബഹത്തുകൾ ഖബറുമായി ബന്ധപ്പെട്ടിട്ട് പറയാറുണ്ട്. ഒന്ന്, അവർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മയ്യിത്തത് അവിടുത്തെ വീട്ടിലാണ് മറമാടിയത് എന്നുള്ള കാര്യത്തിൽ അത് അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുപോലെ തന്നെ അത് അപ്പോൾ ഒരു ബിനാ ഒരു വീട്ടിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു എടുപ്പുണ്ട്, അപ്പൊ അത് സ്വാഭാവികമായിട്ട് എടുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇതേപോലെ എടുപ്പുണ്ടാക്കാനുള്ള തെളിവാണ്. കാരണം നബിസ്വല്ലാഹു വീട് എന്ന് പറയുമ്പോൾ എടുപ്പുള്ളൊരു വസ്തുവാണ്, ബിനാ ആണ്, കെട്ടിടമാണ്, അപ്പൊ അതിനകത്താണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്. അപ്പൊ അതേപോലെ എടുപ്പുണ്ടാക്കാനുള്ള തെളിവാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള മറുപടിയായി പറയാനുള്ളത്, അമ്പിയാക്കളുടെ ഖബറിന് ഒരു പ്രത്യേകതയുണ്ട്, സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല. അമ്പിയാക്കളുടെ ഖബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എവിടെ വെച്ചാണോ മരണപ്പെടുന്നത് അവിടെ തന്നെ മറവാടുക എന്നുള്ളതാണ്. അത് ശരീഅത്തിൽ തൗഖീഫിയായിട്ട് വന്ന കാര്യമാണ്, അത് അതുപോലെ പറ്റുകയുള്ളൂ. ശരീഅത്തിൽ അങ്ങനെ വന്നാൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു യുദ്ധത്തിലാണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ മറമാടേണ്ടി വന്നിരുന്നു, അവിടുന്ന് കട്ടിലിൽ വെച്ചാണ് മരണപ്പെട്ടത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ മറവാടുക എന്നുള്ളത് ശരീഅത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്, അതിൽ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അത് അമ്പിയാക്കൾക്ക് മാത്രം ഖുസൂസായിട്ട് ഖാസ് ആയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സമയത്ത് സഹാബത്തിനിടയിൽ ആദ്യ സമയത്ത് ഒരു തർക്കമുണ്ടായി, എവിടെയാണ് മറവാടുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. കാരണം ഈ ഹദീസ് കേട്ട അമ്പിയാക്കളുടെ ഖബർ അത് അവർ മരണപ്പെട്ട സ്ഥലത്താണ് വേണ്ടത് എന്ന് പറഞ്ഞ ഹദീസ് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ബേജാർ കാരണം അത് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഉറക്കമൊക്കെ ഉണ്ടായി, അങ്ങനെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പല മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി, അങ്ങനെ അവർക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വരികയുണ്ടായി. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവിടെ വെച്ച് പറയുന്നത്, മാ ഖബല അല്ലാഹു നബിയൻ ഇല്ലാ ഫിൽ മൗദിഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീ, എവിടെ വെച്ചിട്ടാണോ ഒരാൾ ഒരു നബി എന്നെ മറമാടാൻ ഇഷ്ടപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ റൂഹ് പിടിക്കുക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇദ്ഫിനൂഹു ഫീ മൗദിഇ ഫിറാശിഹി, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കിടന്നിട്ടുള്ളത് അവിടെ തന്നെ മറമാടുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് ധാരാളം മറ്റ് ഹിക്മത്തുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഖിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്കിൽ അതൊരു തുറസായ സ്ഥലത്താവുകയും ആളുകൾ അവിടെ ഇബാദത്ത് ചെയ്യപ്പെടാനൊക്കെ കാരണമൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് തൗഖീഫിയായ കാര്യമാണ്, പ്രവാചകന്മാർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണ്. അതിനോട് മറ്റുള്ള ആളുകളെ ഖിയാസ് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് മുസ്തഖില്ലായിട്ട് അത് ഒറ്റക്ക് അവിടെ പാടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രവാചകന്റെ ഖബർ ഉണ്ട് എങ്കിൽ അവിടെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളത് വന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഒറ്റക്ക് ഒരാളുടേതൊരു ഒരു എടുപ്പിനടിയിൽ ഉണ്ടാകണമെങ്കിൽ അത് പ്രവാചകന്മാർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് അവരുടേത് എന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ, കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാണ്, അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യം അവിടെ അസലിൽ അനുവദിക്കപ്പെടുന്നില്ല എങ്കിൽ തബഇൽ അതിനെ തുടർന്നുകൊണ്ട് അനുവദിക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹുവോ അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോ ഒരിക്കലും അവർക്ക് സ്വന്തമായിട്ടാണെങ്കിൽ ഒരിക്കലും അവർക്കൊരു കെട്ടിടത്തിനുള്ളിൽ അവരെ മറമാടുക എന്നുള്ളത് പാടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ആദ്യം അവിടെ ഉണ്ടായതിനാൽ പിന്നീട് അതിൽ വരിക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമതായി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയുള്ള ശുബഹത്ത് എന്ന് പറയുന്നത് അറിയാം, ആളുകൾക്ക് ഇജ്മാ ഉള്ള വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മറമാടിയിട്ടുള്ളത് എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിസ്കരിക്കാറുണ്ടല്ലോ, അവർ അവരുടെ വീട്ടിൽ നിസ്കരിക്കാറുണ്ട്, ഫർളും സുന്നത്തും രാത്രി നിസ്കാരവും ഒക്കെ നിസ്കരിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, നിങ്ങൾ ഖബറുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിസ്കരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോടുകൂടി ആ ഖബറിന്റെ ഭാഗം അത് മറ്റൊരു ഭാഗമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് അവിടെ മറ വെച്ചിട്ടാണ് വേർതിരിച്ചിരുന്നത്, അഥവാ അവിടെ ഒരു പൂർണ്ണമായ കർട്ടൻ വെച്ച ആ ഭാഗം അത് വേറെയാക്കി മാറ്റിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും മാറ്റി വേറെയാക്കിയിട്ട് തന്നെ വെച്ചിരുന്നു. പിന്നീട് അത് പിൽക്കാലത്ത് മതിൽ കൊണ്ട് കെട്ടിയിട്ട് തന്നെ അത് വേറെയാക്കിയിരുന്നു, അഥവാ അതിൽ വീട്ടിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും ഖബറിന്റെ അടുക്കൽ വെച്ചിട്ടല്ല നിസ്കരിച്ചത്, മറിച്ച് ഖബറിനും അവർക്കുമിടയിൽ മറ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് അവരുടെ കുടുംബക്കാരായ ചില ആളുകളൊക്കെ അവരുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എവിടെയാണ് എന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതൊക്കെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അവർക്ക് എപ്പോഴും ഖബർ കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു എങ്കിൽ അവരങ്ങനെ പ്രത്യേകം ചോദിക്കേണ്ടി വരുമായിരുന്നില്ല. അതുപോലെ തന്നെ സഹാബത്തിന് അങ്ങനെ എപ്പോഴും ഖബറിന്റെ അടുക്കൽ വന്ന് ഖബർ നോക്കി നിൽക്കുക എന്നുള്ള സ്വഭാവവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം അത് അധികം കണ്ടിരുന്നില്ല, കാരണം അത് പ്രത്യേകമായി മറ അന്ന് തന്നെ സ്വീകരിച്ചിരുന്നു. ആദ്യം അത് തുണി കൊണ്ടാണെങ്കിൽ പിന്നീട് അത് മതിൽ കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് തന്നെ അത് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അവർ ഖബറിന്റെ അടുക്കൽ വെച്ചിട്ടല്ല ഇബാദത്ത് ചെയ്തിരുന്നത്, അവരുടെ വീടിനെ രണ്ടായി മാറ്റി ഒന്ന് ഖബറിനായി വേറിട്ട് കൊടുക്കുകയും മറ്റൊന്ന് അവരുടെ വീടായിട്ട് തന്നെ, അഥവാ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ വീട് അത് വീണ്ടും പകുതിയായി ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം മരണം വരെ അവിടെ കഴിച്ചു കൂട്ടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി ഖബറുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കുന്ന മറ്റൊരു ശുബഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് മസ്ജിദിലാണുള്ളത്. മസ്ജിദുൻ നബവിയിലുള്ള നിസ്കാരം സഹീഹാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഏകാഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ഖബറുള്ള മസ്ജിദിൽ നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നവർ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിലാണ്. മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നോ അവിടുത്തെ നിസ്കാരം ശരിയാവുകയില്ല എന്നോ ഒരാളും ഇന്ന് വരെ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഖബറുള്ള എല്ലാ മസ്ജിദിലും നിസ്കരിക്കാം എന്നാണ് അവർ പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഖബർ എവിടെയാണ് ഉള്ളത് എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടുള്ള അജ്ഞതയാണ്, ജഹിലാണ് ഇത് പറയാനുള്ള കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരിക്കലും അത് മസ്ജിദിൽ ഉണ്ടാക്കിയിട്ടില്ല. മസ്ജിദിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അന്നുമുള്ളത് ഇന്നുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിരുന്നത് നമുക്കറിയാം മസ്ജിദിന് പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, മസ്ജിദിന് പുറത്താണ്. അതിന് മസ്ജിദിന്റെ ചുമരുണ്ട്, ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിനിടയിൽ വേറെ ചുമരും അതിനുണ്ടായിരുന്നു, അത് വേറെ തന്നെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ്, കാരണം അത് മസ്ജിദല്ല. കാരണം ആ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടായിരുന്നു, ആയിഷ റളിയല്ലാഹുവിന്റെ വീടായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാഉൽ ഹാജ നിർവഹിച്ചിട്ടുണ്ട്, അഥവാ മലമൂത്ര വിസർജനം നടത്താൻ അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ തന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടിരുന്നത് അവിടെയാണ്. ഇതൊന്നും മസ്ജിദിൽ അനുവദനീയമല്ല. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന് പുറത്തുള്ള വീടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മദീനയിലുള്ള മുഴുവൻ സഹാബിമാർ മരിക്കുന്നത് വരെയും അങ്ങനെ തന്നെയാണ് അതുണ്ടായിരുന്നത്. മസ്ജിദിന്റെ ഇന്ന് കാണുന്നത് പോലെ മസ്ജിദിന്റെ അകത്തേക്ക് അത് വന്നിട്ടില്ല, അത് മസ്ജിദിന്റെ പുറത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാം. പിന്നീട് വലീദ് ബിൻ അബ്ദുൽ മലിക്ക് മുസ്ലിമീങ്ങളുടെ ഒരു ഖലീഫയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മസ്ജിദിന്റെ തൗസിഅത്ത്, അത് ഇങ്ങനെ വിശാലമാക്കുന്ന സമയത്ത്, വിപുലീകരിക്കുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് വിപുലീകരിക്കുന്ന സമയത്ത് പോലും എങ്ങനെയാണ് അവർ വിപുലീകരിച്ചിട്ടുള്ളത്? അതിന് മുൻഭാഗത്ത് എന്ന് കാണുന്നത് പോലെ മുൻഭാഗത്ത് ഖബറിന്റെ അടുക്കൽ വെച്ച്, അവിടെ മുൻഭാഗത്ത് പിന്നീട് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല, നടന്നു പോകാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ ഷർക്കു ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത്, അഥവാ നമ്മൾ ഖിബലയിലേക്ക് തിരിഞ്ഞാൽ ഇടതു ഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് അവിടെയും നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല. അഥവാ ആ ഖബറിന്റെ അപ്പുറത്തേക്ക് പിന്നീട് മസ്ജിദില്ല, അത് പുറത്തായിട്ട് തന്നെ അന്ന് നിലനിന്നിരുന്നു. അപ്പൊ ആദ്യ കാലഘട്ടത്ത് വിപുലീകരിക്കുന്ന സമയത്ത് പോലും അവർ ബാക്കിയുള്ള അതിന്റെ പുറ ബാക്ക് ഭാഗത്തേക്കും അതുപോലെ മറ്റു ഭാഗത്തേക്കുമാണ് വിപുലീകരിച്ചിരുന്നത്. അതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റിവെച്ചിരുന്നു എന്ന് കാണാം. പിന്നീട് അവർ ചെയ്തിട്ടുള്ള മറ്റു പണി എന്ന് പറഞ്ഞാൽ ഖബറിന് ചുറ്റും ആദ്യം ഒരു സാധാരണ രൂപത്തിലുള്ള ചതുരമായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു മതിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരുന്നു. പിന്നീട് അതിനു ചുറ്റും ഒരു പെൻഡഗൺ രീതി, അഥവാ അഞ്ച് കോണുള്ള രീതിയിൽ അവർ മറ്റൊരു ഷേപ്പും മറ്റൊരു കെട്ടിടവും അതിന് പുറത്തേക്ക് ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ കൂർത്ത ഭാഗം അത് ഖിബലയിലേക്ക്, അത് ഖിബലയിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ പുറകു ഭാഗത്തേക്ക്, അഥവാ ആളുകൾക്ക് അതിലേക്ക് ഒരിക്കലും ഒരു കാബയെ പോലെ തോന്നാൻ പാടില്ല, അതുപോലെ അതിലേക്ക് സുജൂദ് ചെയ്യുന്ന അതിലേക്ക് തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആ ഒരു ഷേപ്പിൽ പൂർണ്ണമായിട്ട് അഞ്ച് കോണുള്ള ആകൃതിയിലുള്ള ഷേപ്പിലാണ് അതിന് പുറത്ത് മറ്റൊരു കെട്ടിടവും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ വളരെ ചരിത്രപരമായ രേഖകൾ തന്നെയുണ്ട്. അതിന് പുറത്ത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന ഒരു പച്ച ഗ്രില്ല്, അത് അതിന് പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ ഈ അടുത്തുണ്ടാക്കിയെടുപ്പല്ല, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മസ്ജിദിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഭാഗത്തേക്ക് വിശാലമാക്കിയിട്ടുള്ളത്. പിന്നീട് അത് കിഴക്കൻ ഭാഗത്തും വിശാലമാക്കിയ സമയത്ത് അപ്പോഴാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ കവർ മസ്ജിദിന്റെ ഉള്ളിലാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ അത് വന്നിട്ടുള്ളത്. അപ്പോൾ പോലും വളരെ കൃത്യമാണ്, ഇത് ഇപ്പോഴും അത് മസ്ജിദിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതിന് ചുറ്റിലും പൂർണ്ണമായിട്ടുള്ള ചുമരുകൾ കൊണ്ട് അത് വേറെ തന്നെയാണ് എന്നറിയുന്ന രൂപത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണ് എങ്കിൽ, ഇന്ന് ലോകത്ത് ഖബറുകൾ ആളുകൾ ആരാധിക്കപ്പെടുന്ന മസ്ജിദുകൾ നമ്മൾ നോക്കിയാൽ, ഒന്നുകിൽ ആ ഖബർ ആദ്യം അവിടെ ഉണ്ടായി അതിനു മുകളിൽ മസ്ജിദ് എടുത്തതായിരിക്കും, ഒന്നുകിൽ ആദ്യം ഖബർ ഉണ്ടായി അതിനു മുകളിൽ മസ്ജിദ് എടുത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു മസ്ജിദ് അവിടെ ഉണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഖബർ കൊണ്ടുവച്ചതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് കാര്യത്തിൽ ഇത് രണ്ടുമല്ല. ആദ്യം അവിടെ ഖബർ ഉണ്ടായിട്ടില്ല, കാരണം ആദ്യം മസ്ജിദാണ് ഉണ്ടായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പണിഞ്ഞതാണ്, ഖബർ പുറത്തുമാണ് ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത് മസ്ജിദ് ആദ്യം ഉണ്ടായി, ഖബർ മസ്ജിദിലേക്ക് കൊണ്ടുവച്ചിട്ടുമില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് നടന്നിട്ടില്ല, ഖബർ പുറത്താണ് ഉണ്ടായിരുന്നത്. ഇന്ന് ആരാധിക്കപ്പെടുന്ന, നമ്മൾ താക്കീത് ചെയ്യുന്ന ഏതൊരു ഖബറും നോക്കിയാൽ രണ്ടാലൊന്നേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ മസ്ജിദ് ആദ്യം ഉണ്ടായി, ഒരാൾ മരിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി മസ്ജിദിന്റെ അകത്ത് തന്നെ മറമാടി കെട്ടിയുയർത്തുക, അല്ല എങ്കിൽ ഖബർ ആദ്യം ഉണ്ടാകും അതിനു ചുറ്റുമായിട്ട് മസ്ജിദ് എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ വിഷയത്തിൽ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. അത് വിപുലീകരിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് സ്ഥലമില്ലാതായപ്പോൾ, മുസ്ലിമീങ്ങൾ ധാരാളം വർദ്ധിച്ചപ്പോൾ, മസ്ജിദ് വലുതാക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം മാത്രമാണ്. ഇത് തന്നെ എല്ലാ സഹാബത്തും അംഗീകരിച്ച, താബിഈങ്ങളും അംഗീകരിച്ച കാര്യമല്ല. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ, മലിക്കിന്റെ ആ പ്രവൃത്തിക്കെതിരെ ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു, അത് ചെയ്യരുത് എന്ന് വന്നിരുന്നു. കാരണം ആദ്യമായി അദ്ദേഹം ആ ഭാഗത്തുണ്ടായിരുന്ന ഹുജറകളെല്ലാം പൊളിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറി മാത്രമാണ് ബാക്കി വെച്ചിരുന്നത്, ആ ഭാഗത്തേക്ക് വിപുലീകരിക്കേണ്ടതില്ല, ബാക്കിയുള്ള ഭാഗത്ത് വിപുലീകരിക്കാം എന്ന അഭിപ്രായവും അന്ന് ഉയർന്നിരുന്നു. അപ്പോൾ ഇതൊരു ഭരണാധികാരി ചെയ്ത കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയല്ല. ഇനി രണ്ട്, അദ്ദേഹം ചെയ്യുന്ന സമയത്ത് പോലും ധാരാളം സൂക്ഷ്മതകൾ കാണിച്ചു, അതിന് ചുറ്റും മതിലുകൾ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ കാണുന്ന, നമുക്ക് പോയി സലാം പറയുമ്പോൾ കാണുന്ന ഒരു മതിലുണ്ട്, അതിനുള്ളിൽ മൂന്ന് മറകൾ വേറെയും ഉണ്ട് എന്നാണ്. ആദ്യമായി ഐഷ റളിയല്ലാഹു അൻഹ വീടുണ്ട്, അതിനു ചുറ്റും ഈ അഞ്ച് കോണാകൃതിയിലുള്ള ഷേപ്പുണ്ട്, അതിനു ചുറ്റും ഈ പച്ച കളറുള്ള ഒരു ഗ്രില്ല് കെട്ടിയുണ്ടാക്കിയിരുന്നു, അതിനു പുറത്താണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അതല്ലാതെ ഒരിക്കലും മസ്ജിദ് അതിന്റെ അകത്ത് ഖബർ പ്രവേശിപ്പിച്ചിട്ടുമില്ല, ഖബറിന് വേണ്ടിയിട്ട് മസ്ജിദ് എടുത്തിട്ടുമില്ല, മറിച്ച് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിലാണ് എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രപരമായ വസ്തുതയോ അതുപോലെ ശരീഅത്തിൽ വന്നിട്ടുള്ള ഖബറിൽ മസ്ജിദ് ഉണ്ടാക്കാൻ പാടില്ല എന്നോ മസ്ജിദിനകത്ത് ഖബർ ഉണ്ടാക്കാൻ പാടില്ല എന്നോ മറ്റുള്ള തെളിവുകൾ അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അഥവാ മുഹക്കമായ കാര്യത്തെ ഒഴിവാക്കിയിട്ട് മുത്തശാബിഹായ വ്യക്തമായ തെളിവുകൾ ഒഴിവാക്കിയിട്ട് സംശയമുണ്ടാക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പിൻപറ്റുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ വളരെയധികം വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് അപ്പോൾ നമ്മൾ ഖബറുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല. രണ്ട്, ആ കെട്ടി ഉയർത്തിയ ഖബറിന്റെ അടുക്കൽ ഇബാദത്തുകളും പാടില്ല. ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ ഇതിനെതിരായിട്ടൊന്നും കൊണ്ടുവരാനും സാധിക്കുകയില്ല. കൊണ്ടുവരുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം കേവല സംശയങ്ങളും അതുപോലെ സന്ദേഹങ്ങളും ഉണ്ടാക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള തെളിവുകൾക്ക് മുമ്പിൽ അത് ഇല്ലാതായി തീരും എന്ന് നമുക്ക് കാണാം. ഇൻഷാല്ലാ ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള മറ്റ് ആയത്തുകളും ഹദീസുകളും അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.